ചെറുകഥാ പ്രസ്ഥാനം എം പി പോൾ ആഖ്യാന രീതികൾ. ആഖ്യാനം ചെയ്യപ്പെടുന്ന സംഭവ പരമ്പരയാണല്ലോ ചെറുകഥയുടെ അസ്ഥികൂടം. സംഭവങ്ങളെ ആസൂത്രണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും യക്ഷിക്കഥകൾ തുടങ്ങിയ പ്രാകൃതാഖ്യാനത്തിനും നോവൽ തുടങ്ങിയ പരിഷ്കൃതാഖ്യാനത്തിനും തമ്മിലുള്ള അഥവാ കഥയ്ക്കും ഇതിവൃത്തത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും വ്യക്തമാക്കുവാൻ നോവൽ സാഹിത്യം എന്ന വിമർശന ഗ്രന്ഥത്തിൽ ഞാൻ യഥാശക്തി ഉദമിച്ചിട്ടുണ്ട്. നോവലിലെ ആഖ്യാന സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മിക്ക തത്വങ്ങളും ചെറുകഥയെയും പരാമർശിക്കുന്നുണ്ടെന്ന് വിശദമാണല്ലോ. കഥയിൽ രണ്ടു വിധത്തിലാണ് സംഭവങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഒന്ന് കലാപർവപര്യം, രണ്ട് കാര്യകാരണ പർവപര്യം. കലാപർവപര്യത്തിന് രാമൻ കോട്ടയത്ത് പോയി അഥവാ അനന്തരം കൃഷ്ണൻ കോട്ടയത്ത് പോയി എന്ന സംഭവതാത്വം ദൃഷ്ടാന്തമായി കൊടുക്കാം. ഈ ദൃഷ്ടാന്തത്തിൽ രാമൻ കോട്ടയത്ത് പോയതിനു ശേഷമാണ് കൃഷ്ണൻ കോട്ടയത്ത് പോയത് എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ബന്ധവും പ്രസ്തുത സംഭവങ്ങൾക്ക് തമ്മിൽ കൽപ്പിക്കാവുന്നതല്ല. കാലാപർവപര്യം മാത്രമാണ് ഇവയ്ക്ക് തമ്മിലുള്ള ബന്ധം. ഏതാണ്ട് ഇത്തരത്തിലാണ് ധാത്രി കഥകളും പുരാണങ്ങളും മറ്റും ആഖ്യാനം ചെയ്യപ്പെട്ടിരുന്നത്. വിക്രമാദിത്യൻ ഒരു കാട്ടിൽ ചെന്നപ്പോൾ ഒരു മഹർഷിയെ കാണുന്നു. മറ്റൊരു കാട്ടിൽ ചെന്നപ്പോൾ ഒരു ദേവാംഗനയെ കാണുന്നു. മൂന്നാമത്തൊരു കാട്ടിൽ ചെന്നപ്പോൾ മാനവാംഗനയെ കാണുന്നു. ഈ കാഴ്ചകൾ ഓരോന്നും ആകസ്മികമാണ്. വിക്രമാദിത്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യസ്ത സംഗതികളാണ് അവ എന്ന് മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. അവയ്ക്ക് തമ്മിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ യാതൊരു ഉൽപ്പത്തിയുമില്ല. നേരെ മറിച്ച് പരിഹൃതാഖ്യാനത്തിൽ അഥവാ ഇതിവൃത്തത്തിൽ ഇപ്രകാരമല്ല സംഭവങ്ങൾ പരസ്പരം ഘടിക്കപ്പെടുന്നത്. കാലാപർവാപര്യം മാത്രമേ ഉള്ളുവെങ്കിൽ ഇതിവൃത്തം സൃഷ്ടമാകുകയില്ല. കാലാപർവപാര്യവും അതോടൊപ്പം ഒന്നിച്ചു തന്നെ കാര്യകാരണാപർവവും ഉണ്ടായിരുന്നാൽ മാത്രമേ ഇതിവൃത്തം സ്വാർത്ഥമാകുകയുള്ളൂ. രാമൻ കോട്ടയത്ത് പോയത് എന്തിനാണെന്ന് അന്വേഷിക്കുവാൻ കൃഷ്ണനും കോട്ടയത്ത് പോയി എന്നുള്ള പ്രസ്താവം ഇതിവൃത്തത്തിന് ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തത്തിൽ ഒന്ന് മറ്റൊന്നിൻ്റെ അനന്തഗാമിയാണെന്ന് മാത്രമല്ല ഒന്ന് മറ്റൊന്നിൻ്റെ ഹേതുവാകുന്നു. അത് വാജ്യമായാലും ശരി വാജ്യമല്ലെങ്കിലും ശരി കാരണം കൂടിയേ കഴിയും. ഇപ്രകാരമാണ് പരിഷ്കൃതമായ കഥാഗാത്രം സൃഷ്ടിക്കപ്പെടുന്നത്. ചെറുകഥയുടെ ഘടന നോവലിൻ്റേതിനേക്കാൾ 10 മടങ്ങ് ദൃഢതരവും സംകൃതവുമായതുകൊണ്ട് കാര്യകാരണ പർവാപര്യവും ചെറുകഥയിൽ 10 മടങ്ങ് അപരിത്യാജ്യമാണ്. ഒരു വ്യത്യാസം മാത്രമേയുള്ളൂ, നോവലിൽ ഈ ബന്ധം പലപ്പോഴും വാജ്യമാണ്. വ്യംഗ്യ പ്രധാനമായ ചെറുകഥയിലാകട്ടെ അത് പലപ്പോഴും വ്യംഗ്യപ്രായമായി സ്ഥിതി ചെയ്യുന്നു. ബന്ധദാർഢ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചെറുകഥാകാരന് ആഖ്യാന സ്വാതന്ത്ര്യം ധാരാളമുണ്ട്. ഇന്ന വിധത്തിൽ മാത്രമേ ആഖ്യാനം ചെയ്യാവൂ എന്ന് യാതൊരു നിയമവുമില്ല. കഥ ആഖ്യാന പ്രധാനമായിരിക്കണം, ആഖ്യാനത്തിന് ബന്ധദാർഢ്യം ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ഒന്ന് ആഖ്യാന രീതികളിൽ വെച്ച് ഏറ്റവും സുലഭമായത് കഥാകാരൻ തന്നെ വായനക്കാരോട് നേരിട്ട് കഥ പറയുന്ന സമ്പ്രദായമാണ്. പുളിഞ്ചോട്ടിൽ കുട്ടിക്കൃഷ്ണൻ നായരെ അറിയാത്തവരായി ആ പ്രദേശങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. ആളുടെ ഭാഗിനേയി പത്മാവതി സ്ഥലം ഇംഗ്ലീഷ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചു വരികയാണ് ഇത്യാദി തരക്കേടില്ല. ഇതിൽ വലിയ അപകടമൊന്നുമില്ല. കഥാകാരൻ തനിക്ക് പറവാനുള്ളതെല്ലാം വായനക്കാരനെ നേരിട്ട് ധരിപ്പിക്കുന്നു. അയാൾക്ക് എവിടെയോ യഥേഷ്ടം സഞ്ചരിക്കാം, ആരെയെങ്കിലും കഥാരംഗത്തിൽ പ്രവേശിപ്പിക്കാം, ഒരേ സമയം 2-3 സ്ഥലങ്ങളിൽ സന്നിഹിതനാവുകയും ചെയ്യാം. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ദൃക്സാക്ഷിയെപ്പോലെ വർണ്ണിക്കാം. തരക്കേടില്ല. ഈ സമ്പ്രദായം അംഗീകരിക്കുന്നവർ 1-2 കാര്യങ്ങളിൽ മനസ്സിരുത്തിയാൽ മതി. ഒന്നാമതായി, അവർ സജ്ഞനാണെന്ന് നടിക്കരുത്. കഥാപാത്രങ്ങളെയും കഥാസന്ദർഭത്തെയും കുറിച്ച് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടുതൽ അറിവ് കഥാകാരനാണ് ഉള്ളതെന്ന സംഗതി പരമാർത്ഥം തന്നെ. അല്ലെങ്കിൽ അയാൾ കഥ പറയുവാൻ പുറപ്പെടുകയില്ലല്ലോ. എന്നിരുന്നാലും അയാൾക്ക് സർവവും അറിയാമെന്നുള്ള നാട്യം ആഖ്യാനത്തിൽ നിന്ന് സ്മരിക്കുന്ന പക്ഷം വായനക്കാരുടെ അനുഭവം നഷ്ടമായി പോകും. നിങ്ങൾക്ക് ഒന്ന് അറിയുവാൻ വയ്യ, നിങ്ങളൊക്കെ വിഡ്ഢികളാണ്. ആ സംഭവത്തിൻ്റെ തത്വം അറിയണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറയാം എന്നുള്ള ഭാവം കഥനത്തിൽ സ്തരിക്കുന്നത് വായനക്കാരും തന്നെപ്പോലെ തന്നെ ബുദ്ധിമാന്മാരാണെന്ന് കഥാകാരൻ വിചാരിക്കേണ്ടത്. ചില കഥാകൃത്തുക്കൾ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ ചുഴിഞ്ഞു കയറി അവയുടെ ആത്മകഥം വെളിപ്പെടുത്തുന്നു. അത് കാണുമ്പോൾ താൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്ന് വായനക്കാരൻ ചോദിച്ചു പോകും. താൻ വിഡ്ഢിയാണെങ്കിലും ശരി, താൻ വിഡ്ഢിയാണെന്ന് വായനക്കാരെ തോന്നിപ്പിക്കുകയില്ല. ആത്മാഭിമാനം അയാൾക്കുമുണ്ട്. തന്മൂലം സർവജ്ഞപീഠം സ്വയം ആരോഹണം ചെയ്ത കഥാകാരനെ അയാൾ കണ്ണടച്ച് ശപിക്കുന്നു തന്നെ ചെയ്യും. കത്തിൻ്റെ വിത്ത് എന്ന കഥയിൽ രണ്ട് ആത്മകഥകൾ വഴിക്ക് വഴി കാണുന്നു. കേശവമേനോനും വിചാരമായി. നിർദോഷിയായ എന്നെക്കുറിപ്പ് ഭേദം ചെയ്യുമോ? കള്ളത്തെളിവ് നിർമ്മിച്ച് എന്നെ തൂക്കിക്കൊല്ലുവാൻ സാധിക്കുമോ അഥവാ വിധിക്കുമോ? അനന്തരം കോപ്പുണ്ണി നായർക്ക് വിചാരം തുടങ്ങി. ഗോവിന്ദമേനോനോട് ആധാരം രജിസ്റ്ററാക്കുവാൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞതും രജിസ്ട്രാറിൻ്റെ തലേ ദിവസം മേനോനെ കൊന്നതും ഒത്തുനോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഈ കഠിന കർമ്മം ചെയ്തതെന്ന് ആരും വിശ്വസിക്കും. അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലതാനും. ഈ ആത്മകഥകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് കേശവ മേനോനും കോപ്പുണ്ണി നായരും നിർദോഷരാണെന്നാണല്ലോ. പക്ഷേ കഥാകാരൻ ഇത് എങ്ങനെ അറിഞ്ഞു? കഥയിലെ ഡിറ്റക്റ്റീവായ രാമക്കുറുപ്പ് പോലും ഈ ഘട്ടത്തിൽ പരമാർത്ഥം അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കഥാകാരൻ എങ്ങനെ അറിവ് കിട്ടി? കഥ സ്വഗ പോലെ കൽപ്പിതമായതുകൊണ്ടാണോ? ഇമ്മാതിരി പ്രശ്നങ്ങൾ വായനക്കാരൻ്റെ മനസ്സിൽ ഉദിച്ചാൽ അസാരസ്യമാണ് ഫലം ലഭിക്കുക. ഈ വക സംശയങ്ങളിൽ നിന്നും വായനക്കാരെ നിവർത്തിപ്പിക്കുവാൻ ബുദ്ധിമാന്മാരായ കഥാകാരന്മാർ ചെയ്യുന്നത് എന്തെന്നാൽ, അവരൊരു പ്രധാന പത്രത്തിൻ്റെ വീക്ഷണ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംഭവങ്ങൾ അവലോകനം ചെയ്യുന്നു. ചിലപ്പോൾ അന്യത്ര പോകേണ്ടി വന്നാലും തരങ്കിട്ടുമ്പോഴൊക്കെ അവർ പ്രസ്തുത പത്രത്തിൻ്റെ സ്ഥാനത്ത് തിരിച്ചെത്തുന്നു. ആ കഥാപാത്രത്തിൻ്റെ ശ്രുതി അനുഭവങ്ങളിൽ നിന്നും ഉൾപ്പെടുന്ന സംഗതികൾ മാത്രമേ അവർ വിവരിക്കുകയുള്ളൂ. ജെയ്ൻ ഓസ്റ്റിൻ എന്ന കഥാകൃത്ത് ഈ സമ്പ്രദായമാണ് അംഗീകരിക്കുന്നത്. കഥ പറയുന്നത് ജെയ്ൻ ഓസ്റ്റിൻ തന്നെ കഥാപാത്രമല്ല എന്നിരിക്കലും, കഥാപാത്രത്തിൻ്റെ അനുഭവ സീമയിൽപ്പെട്ട സംഗതികൾ മാത്രമേ കഥാകൃത്ത് പ്രസ്താവിക്കുകയുള്ളൂ. സംഭവങ്ങളുടെ യഥാർത്ഥം ക്രമേണ വെളിപ്പെടുന്നു. ആത്മകഥ മുതലായ കുറുക്കുവഴികളും സാർവത്രികത്വവും കഥാകൃത്തിന് അവലംബിക്കുന്നില്ല. തന്മൂലം ആഖ്യാനത്തിൽ വിശ്വസ്തത ഗുണീഭവിക്കുന്നു. കർത്തൃപോക്തമായ കഥകളിൽ കഥാകാരൻ ദൃഷ്ടി വയ്ക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. കഥാകാരൻ വല്ല സംഗതിയും തൽക്കാലം ഗോപനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ താൽക്കാലികമായ അജ്ഞത കൊണ്ടാണെന്ന് വായനക്കാർക്ക് തത്സമയം തോന്നണം. അജ്ഞത കൊണ്ടല്ല, ജിജ്ഞാസയെ പ്രേരിപ്പിക്കുവാനാണ് അയാൾ അപ്രകാരം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കഥ വായിച്ചു കഴിഞ്ഞിട്ടേ പരമാർത്ഥം അപ്രകാരമാണെന്ന് വായനക്കാരൻ ഗ്രഹിക്കാവൂ. കഥാപാരായണ മധ്യേ ഇയാൾക്ക് സംഗതിയുടെ യാഥാർത്ഥ്യം അറിയാമെന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇയാൾ ഇത് പൊതിഞ്ഞു കെട്ടി വയ്ക്കുന്നത് എന്നൊരു സംശയം വായനക്കാരന് തോന്നിപ്പോയാൽ തൽക്ഷണം നീരസമുളവാകും. MEI പങ്ങി അച്ഛൻ്റെ അപസർപ്പണ കഥകൾ വായിക്കുമ്പോൾ ഈ നീരസം പലപ്പോഴും ഉണ്ടാകാറുണ്ടെന്ന് പറയാതെ തരമില്ല. കോനൻ ഡോയിൽ ഷെർലോക്ക് ഹോംസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കഥകളാണ് മീ പങ്ങിയച്ഛൻ അനുകരിച്ചിട്ടുള്ളത്. പക്ഷേ കോനൻ ഡോയിൽ ഷെർലോക്ക് ഹോംസിനോടുകൂടി ഡോക്ടർ വാട്സൺ എന്ന ആളെയും സൃഷ്ടിച്ചിരിക്കുന്ന സംഗതി മീ പങ്ങിയച്ചൻ മറന്നു പോയിരിക്കുമോ? ഡോക്ടർ വാട്സണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രസ്തുത നീരസം അപാകരിക്കുവാനാണ്. കഥാക്രമം ആദ്യം തന്നെ വെളിപ്പെടുത്താതിരുന്നത് കഥാകാരൻ്റെ തെറ്റല്ലെന്നും ഡോക്ടർ വാട്സൺ കഥാക്രമം രചിച്ചത് ഒടുവിലായതുകൊണ്ടാണ് കഥയിലും അത് ഒടുക്കത്തിൽ മാത്രം പ്രകാശിക്കപ്പെട്ടിരുന്നതെന്നും വായനക്കാർക്ക് സമാധാനിക്കുവാൻ അവകാശമുണ്ട്. എന്നാൽ പി പങ്ങിയച്ചൻ്റെ വായനക്കാർക്ക് അങ്ങനെയൊരു സമാധാനമില്ലാത്തതുകൊണ്ട് വായനക്കാർ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയില്ല. 2. മുകളിൽ പ്രസ്താവിച്ച ദുർഘടങ്ങൾ പരിഹരിപ്പാൻ കഥാകാരന്മാർ ഒരു ഉപായം പ്രയോഗിക്കാറുണ്ട്. അതാണ് പാത്രപോക്തമായ കഥ. ഞാൻ രാമവർമ്മപുരത്ത് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു. മറ്റ് വക്കീലന്മാരോടൊപ്പം ഞാനും ബി എ കോച്ച് കാലുറ മുതലായവ ധരിച്ച് കോടതിയിൽ ഇരിക്കാറുണ്ടെങ്കിലും ബ്രഹ്മസൃഷ്ടിയിൽ ഞാൻ എന്നൊരാളുണ്ടെന്നുള്ള കഥ തന്നെ ജനങ്ങൾ വിസ്മരിപ്പിച്ചെന്ന് തോന്നുന്നു. ഇത്യാദി. ഇവിടെ ആഖ്യാനക്രമം നിർവഹിക്കുന്നത് കഥാകാരനല്ല, പ്രത്യുത കഥയിലെ ഒരു കഥാപാത്രമാകുന്നു. ഈ രീതിയുടെ പ്രയോജനം സ്പഷ്ടമാണല്ലോ. കഥയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് മുഖ്യഗുണം. കഥാകൃത്ത് എത്ര തന്നെ സമർത്ഥനാണെങ്കിലും അയാളൊരു അന്യനാണ്. കഥാപാത്രങ്ങളോട് വായനക്കാർക്കുള്ളതിനേക്കാൾ കൂടുതലായ അടുപ്പം അയാൾക്കില്ല. നേരെ മറിച്ച് കഥാപാത്രം തന്നെ സ്വാനുഭവം വെളിവാക്കുമ്പോൾ അതിൻ്റെ തന്മയത്വം ഇരട്ടിക്കും. സ്വാനുഭവം വിവരിക്കുവാൻ കഥാപാത്രത്തിനുള്ളതിനേക്കാൾ അധികം അവകാശം മറ്റാർക്കാണുള്ളത്? വിശേഷിച്ചും മനോവ്യാപാരങ്ങളുടെ വിശദീകരണത്തിന് ഈ സമ്പ്രദായം കർത്തൃപോക്തമായ കഥയേക്കാൾ അത്യധികം പര്യാപ്തമാണ്. കല്യാണിയമ്മ ഇപ്രകാരം വിചാരിച്ചു എന്ന മുഖവുരയോടുകൂടി കഥാകൃത്ത് വെളിപ്പെടുത്തുന്ന ആത്മകഥത്തേക്കാൾ അധികം വിശ്വാസമാണ് കല്യാണിയമ്മ തന്നെ തൻ്റെ മനസ്സിലൂടെ പല വിചാരങ്ങൾ ത്വരിതഗമനം ചെയ്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആത്മോപാഖ്യാനമാണ്. ശ്രുതിയും അനുഭവവും തമ്മിൽ എത്ര കണ്ട് വ്യത്യസ്തമുണ്ടോ അത്ര കണ്ട് വ്യത്യസ്തം കർത്തൃപ്രോക്തവും പാത്രപ്രോക്തവുമായ കഥകൾക്ക് തമ്മിലുണ്ട്. മാത്രമല്ല കഥയുടെ ഏകാഗ്രത പാലിക്കുവാൻ പ്രസ്തുത സമ്പ്രദായം മറ്റും ഉപയുക്തമാണ്. എങ്കിലും ഒരു പത്രത്തിൻ്റെ ദൃഷ്ട അനുഭവങ്ങളിൽപ്പെടുന്ന വസ്തുതകൾ മാത്രമേ ഈ ദൃശ്യ കഥകളിൽ വിവരിക്കപ്പെടുകയുള്ളൂ. പത്രത്തിൻ്റെ വീക്ഷണകോണം പ്രതിപാദ്യ വസ്തുവിനെ ഏകാഗ്രമാക്കി ചെയ്യുന്നു. കഥാകാരനാകട്ടെ കണ്ടതും കേട്ടതുമൊക്കെ വലിച്ചുവാരി എഴുതുന്നതിനും അനേകം പാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനും നാനാ സംഭവങ്ങൾ സങ്കല്പിക്കുന്നതിനും ഏകകാലത്ത് അനേകത്ര സന്നിഹിതങ്ങളായി പല രംഗങ്ങൾ വർണ്ണിക്കുന്നതിനും സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ദുഷ്പ്രയോഗിക്കുവാനും എളുപ്പമുണ്ട്. തന്മൂലം ഏകാഗ്രത ഭക്ഷിക്കപ്പെടുന്നതിനും എളുപ്പമുണ്ട്. എന്നാൽ വക്താവായ കഥാപാത്രത്തിന് അങ്ങനെയൊരു സ്വാതന്ത്ര്യമാകട്ടെ അത് ദുഷ്പ്രയോഗിക്കാനുള്ള അവസരമാകട്ടെ ഇല്ലാത്തതിനാൽ ഈ സങ്കൂചകതത്വം ഏകാഗ്രതയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണെന്ന് വേണം കരുതുവാൻ. പക്ഷേ ഒരു ഗുണത്തിന് ഒരു ദോഷം കൂടാതെ വഴിയില്ലല്ലോ. സ്വാതന്ത്ര്യം നന്ദി കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാത്രത്തിന് തൻ്റെ ചുറ്റിലും നടക്കുന്ന സംഗതികളും തൻ അന്യരിൽ നിന്ന് കേട്ടറിയുന്ന വൃത്താന്തങ്ങളും മാത്രമേ ആഖ്യാനം ചെയ്യുവാൻ നിർവാഹമുള്ളൂ. ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മറ്റൊരിടത്ത് രസകരമായ മറ്റൊരു സംഗതി നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വക്താവായ കഥാകാരന് അത് പിന്നീട് കേട്ടറിയുവാൻ മാത്രമേ യോഗമുള്ളൂ. കഥാകാരനുള്ളതുപോലെ തത്സമയം കണ്ടറിയുവാൻ യോഗമല്ല. കഥാപാത്രത്തിനു വേറെ ചില അധ്വാനകതകളുണ്ട്. ആസ്വാദന രീതികളുമുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോഴല്ലാതെ സ്വന്തം മുഖഭാവം എങ്ങനെയാണെന്നറിയാൻ കഥാപാത്രത്തിന് നിർവാഹം കൊണ്ട് ഭീതി കൊണ്ടും ആലില പോലെ വിറച്ചു. തൻ്റെ മുഖം രക്തശൂന്യമായി. തൻ്റെ നാസിക ത്രസിച്ചു, കണ്ണു രണ്ടും തുളിച്ചു എന്നിങ്ങനെ ഒരു കഥാപാത്രം വർണ്ണിക്കുന്ന പക്ഷം ഒടുവിൽ പറഞ്ഞതൊക്കെ താൻ എങ്ങനെ കണ്ടു? ഭയങ്കരസത്തെ കണ്ടെത്തുമ്പോൾ കണ്ണാടിയിൽ നോക്കുവാനായിരുന്നോ തനിക്ക് തിടുക്കം എന്ന് ചോദിക്കുവാൻ വായനക്കാരന് അവകാശമുണ്ട്. എന്നാൽ കഥാകാരന് കഥ പറയുന്നതെങ്കിൽ ഈ ഭയരസത്തെ കണ്ടപ്പോൾ അവൻ്റെ മുഖം രക്തശൂന്യമായി, അവൻ്റെ നാസിക ത്രസിച്ചു എന്നിപ്രകാരം വർണ്ണിക്കുവാൻ എന്താണ് വിരോധം? വേറെ ഒരു ഘട്ടം പരിശോധിക്കുക. വക്താവായ കഥാപാത്രത്തിന് താൽക്കാലികമായ ഒരു ഹതപ്രത്യക്തം സംഭവിക്കുന്നുണ്ടെന്നിരിക്കും. തലയ്ക്ക് അടി കൊണ്ട മാത്രയിൽ ഞാൻ ബോധരഹിതനായി നിലം പതിച്ചു. ആളുകൾ ചുറ്റിലും കൂടി എന്നെ വീശിത്തുടങ്ങി. ഒരാൾ കുറേ വെള്ളം കൊണ്ടുവരുവാൻ മണ്ടി. ഒരു നിമിഷത്തിനുള്ളിൽ വെള്ളം കൊണ്ടുവന്ന് അവർ ഇത് എൻ്റെ അകത്താക്കി. സർവാംഗം തളിച്ചു. ഞാൻ കണ്ണു തുറന്ന് ഇങ്ങനെയൊരു കഥാപാത്രത്തിനെ വർണ്ണിക്കുവാൻ പാടുണ്ടോ? ബോധരഹിതനായ ആൾ ഈ സംഗതികളെല്ലാം കണ്ടതെങ്ങനെ? ഇതിനേക്കാൾ ദുർഘടമായ മറ്റൊരു സംഗതി മരണവർണ്ണനയാണ്. ഞാൻ വളരെ നാൾ ദീനശയ്യയിൽ കിടന്നു. രോഗം ഒന്നിനൊന്ന് വർദ്ധിച്ചു തന്നെ വരുന്നു. ഒടുവിൽ ഞാൻ മരിച്ചു. എൻ്റെ ബന്ധുമിത്രങ്ങളെ അർത്ഥനാഥം എപ്പോഴും എൻ്റെ കാതിൽ മാറ്റൊളി കൊള്ളിക്കുന്നു. മരണത്തിൻ്റെ പിറ്റേനാൾ എൻ്റെ ശ്മശാനഭൂമിയിലേക്ക് ചിലർ കൂടി എടുത്തുകൊണ്ടു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു വിവരണം വായനക്കാർ കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം തീർച്ചയാണ്, കഥ പറയുന്നത് കഥാപുരുഷനാണെങ്കിൽ ആ കഥാപുരുഷൻ മരിച്ചിട്ടില്ലെന്നുള്ളത് അസന്ദിത്രമത്രേ. അയാൾ ഏത് അപകടത്തിൽപ്പെട്ടാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വായനക്കാർക്ക് സമാശ്വാസിക്കാം. തന്മൂലം അവരുടെ ഉദ്യോഗത്തിനും വിജ്ഞാനസ്ക്കും മാറ്റം കുറയുന്നു. റോബിൻസൺ ക്രൂസോ തനിക്ക് നേരിട്ട പാലേ അപകടങ്ങളിലും തന്മയത്വത്തോടെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ അയാൾ മരിക്കുന്നില്ലെന്ന് വായനക്കാർ കാലേ കൂട്ടി തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ട് ഉള്ളതിനാൽ ആശങ്കയ്ക്ക് അവകാശമേ ഇല്ല. സംഭാഷണം ഉദ്ധരിക്കുന്നതിലാണ് പാത്രപോക്തമായ കഥയുടെ മറ്റൊരു ദുർഘടം കാണുന്നത്. സംഭാഷണത്തിലും ഫലിതോക്തിയിലും കഥാപുരുഷൻ സമർത്ഥനാണെങ്കിൽ തന്നെയും അയാൾ സ്വന്തം സംഭാഷണം ഉദ്ധരിക്കുന്ന പക്ഷം ഔദ്ധ്യത്വം എന്ന ദോഷത്തിന് അയാൾ പാത്രമായി തീർക്കുന്നു. രാമൻ മേനോൻ എന്നോട് ചെയ്ത ചോദ്യങ്ങൾ ഞാൻ സുചിതമായ മറുപടി നൽകി. എൻ്റെ മറുപടിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട കർമ്മബുദ്ധിത്വം അയാളെ മൂകനാക്കി ചെയ്തു. എന്നാൽ കഥാപുരുഷൻ പറയുന്ന പക്ഷം വായനക്കാർ ഇയാൾ എന്തു പടുവാങ്കനാണ് എന്ന് പറയും. സംഗതി വാസ്തവമായിരിക്കാം, പക്ഷേ അയാളുടെ ഔദിത്യം വായനക്കാരിൽ ഇഷ്ടം ഉളവാക്കും. നേരെ മറിച്ച് വക്താവിൻ്റെ സംഭാഷണം ബുദ്ധിവിഹീനമോ അസമർത്ഥമോ ആണെങ്കിൽ വായനക്കാർ അയാളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൽ ഉദാസീനരായിത്തീരും. ഇയാൾ എന്തു വിഡ്ഢിയാണ് എന്നായിരിക്കും അയാൾ പറയുക. വലിയ ധർമ്മസങ്കടം തന്നെ. 3. മേൽക്കാണിച്ച വിഷമതകൾ പരിഹരിപ്പാൻ കഥാകാരന്മാർ മൂന്നാമതാഖ്യാന രീതി അവലംബിക്കാറുണ്ട്. ഈ രീതിയെ കഥയിൽ കഥ എന്നോ ആവർത്തിത കഥ എന്നോ നാമകരണം ചെയ്യാം. ചീനക്കാരുടെ പെട്ടികൾ പോലെ ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ നിരീക്ഷിക്കപ്പെടുന്നു. ഒരാൾ കഥനം തുടങ്ങുന്നു. ഈ കഥനം ശക്തമായ കഥയുടെ ആവരണം മാത്രമേ ആവുന്നുള്ളൂ. വക്താവ് ആഖ്യാന മധ്യേ മറ്റൊരാളെ കണ്ടെത്തുന്നു. ഇയാളാണ് പ്രതിഭാധിമായ കഥ പറയുന്നത്. ടാഗോറിൻ്റെ ആശാഭംഗം, അർദ്ധരാത്രി മുതലായ കഥകൾ ഇതിന് ദൃഷ്ടാന്തങ്ങളാണ്. ആശാഭംഗത്തിലെ ആഖ്യാതാവ് പ്രഭാതകാലത്തിൽ മൂടൽമഞ്ഞിലൂടെ സവാരി ചെയ്യുമ്പോൾ യൗവനയുക്തമായ ഒരു സ്ത്രീയെ യദൃച്ഛായ കണ്ടുമുട്ടുന്നു. സ്ത്രീ അവളുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു. ഈ ചരിത്രമാണ് വാസ്തവത്തിലുള്ള കഥ. സവാരിയും മൂടൽമഞ്ഞും മറ്റും കഥയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നത്. ഹാത്തോൺ എന്ന കഥാകാരനും ഈ സമ്പ്രദായം വളരെ പഥ്യമാണെന്ന് പറയാം. ഈ സമ്പ്രദായത്തിന് മറ്റൊരു പ്രകാരഭേദം കൂടിയുണ്ട്. ഒരാൾ എന്തൊക്കെയോ വിചാരിച്ചു കൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് കഥ തുടങ്ങുകയായി. കഥ അവസാനിച്ചു കഴിയുമ്പോഴാണ് അയാളെ ആരെങ്കിലും തട്ടി ഉണർത്തുന്നത്, അല്ലെങ്കിൽ അയാൾ ഞെട്ടി ഉണരുന്നത്. അപ്പോഴാണ് മുൻപറഞ്ഞ വസ്തുതയെല്ലാം ഒരു സ്വപ്നാടനമാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. ഈ രീതി നമ്മുടെ നാട്ടിലും സുലഭമായി പ്രയോഗിച്ചു വരുന്നുണ്ട്. ഇതിന് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായരുടെ ദ്വാരക എന്ന കഥ പ്രസ്താവനത്തിലും അഭിനന്ദനീയവുമായ ഒരു ദൃഷ്ടാന്തമാണ്. എന്നാൽ ഈ രീതി അനുവർത്തിക്കുന്നവർ ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതുണ്ട്. ആവരണം അധികം നീണ്ടുപോകരുത്. അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് പകരം രണ്ടു കഥകളുടെ ഒരു യുക്തയോഗമാണ് സംഭവിക്കുക. മാത്രമല്ല, ആവരണം മുഖ്യമായി പ്രയോഗിക്കപ്പെടേണ്ടത് ആരംഭത്തിലാണ് താനും. പ്രധാന കഥ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് ആവരണം സൂചിപ്പിച്ചു കഥ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ പ്രധാന കഥയുടെ പ്രാധാന്യം അസ്തമിതമായി പോകും. ഹേയ്, എന്തുറക്കമാണിത് എന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉണർന്നപ്പോഴാണ് കഴിഞ്ഞുപോയ സംഗതികളെല്ലാം ഒരു സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്ര മാത്രമേ പറയേണ്ടതുള്ളൂ. ഒരു വാക്കുകൂടി പറയുകയോ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ പുറപ്പെടുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഊഹ്യം എന്നുപോലും പറയേണ്ട ആവശ്യമില്ല. കോഴിക്കട്ടയുടെ തോലിനു കട്ടി കൂടിയാൽ സ്വാദി കുറയുമല്ലോ. ഇതുവരെ പ്രതിപാദിച്ച മൂന്ന് ആഖ്യാന രീതികൾക്കാണ് സാർവത്രികമായ പ്രചാരമുള്ളത്. അത്ര തന്നെ പ്രാചാര്യമില്ലാത്ത ഒന്ന് രണ്ട് രീതികൾ കൂടി എടുത്തു കാണിച്ച് പ്രകൃതം സമാപിക്കാം. 4. ചുരുക്കം ചില കഥകൾ എഴുത്തുകാരുടെ രൂപത്തിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കഥാപുരുഷൻ മറ്റൊരാൾക്ക് സ്വാനുഭവങ്ങളെക്കുറിച്ച് കത്തുകൾ അയയ്ക്കുന്നു. എഴുത്തുകാർ എല്ലാം ഒത്തുചേർക്കുമ്പോൾ കഥയും പൂർണ്ണമാകുന്നു. ഈ സമ്പ്രദായത്തിൻ്റെ സ്വരൂപം ഏതാണ്ട് താഴെ കാണിക്കുന്ന പ്രകാരമാണ്. മുളങ്കര 1104, കർക്കടകം 22. എൻ്റെ എത്രയും പ്രിയ രാധേ, രാധയുടെ എഴുത്ത് ഇന്നലെയാണ് കിട്ടിയത്. മദ്രാശിയിൽ നിന്നും കൊച്ചേട്ടൻ്റെ എഴുത്തും ഇന്നലെ തന്നെ കിട്ടി. കൊച്ചേട്ടൻ്റെ ഓണത്തിൻ്റെ അവധിക്ക് ഇങ്ങോട്ട് താമസിയാതെ പുറപ്പെടുമെന്നും കൂടെയൊരു സ്നേഹിതൻ ഉണ്ടാകുമെന്നുമാണ് എഴുത്തിൽ താല്പര്യം. ഈ സ്നേഹിതൻ ആരാണാവോ? കരുണാകരൻ നായർ എന്നാണ് പേര്. കൊച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്, ആൾ വലിയ പരിഷ്കാരിയാണത്രേ. ഞങ്ങളെപ്പോലെയുള്ള നാടൻ പെണ്ണുങ്ങളെ അയാൾക്ക് തീരെ ഇഷ്ടമാവില്ല എന്നാണ് കൊച്ചേട്ടൻ പറഞ്ഞത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്കെന്താ? മദുരാശിയിലെങ്ങാനും താമസിക്കരുതോ? ഇങ്ങോട്ട് പുറപ്പെട്ടതെന്തിനാ? രാധ എങ്ങനെ ഇരിക്കുന്നുവെന്ന് കൊച്ചേട്ടൻ എഴുത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളൊന്നിച്ചു പഠിച്ചിരുന്ന കാലം രാധ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ. രാധയുടെ അമ്മാവൻ്റെ പനി മാറിയോ? ശേഷം വഴിയെ എന്ന് സ്വന്തം ജാനകി ഒപ്പ്. PS കമലാക്ഷിയുടെ സംബന്ധം കഴിഞ്ഞുവെന്ന് രാധയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു. മുളങ്കര 1205, ചിങ്ങം 25. എൻ്റെ എത്രയും പ്രിയ രാധേ, ഉത്രാടത്തുനാൾ കൊച്ചേട്ടനും കരുണാകരൻ നായരും ഇവിടെ എത്തി. കൊച്ചേട്ടൻ എനിക്ക് രണ്ട് സാരി വാങ്ങിച്ചു കൊണ്ടാണ് വന്നിട്ടുള്ളത്. മദ്രാശിയിലെ പരിഷ്കാരം അങ്ങനെയാത്രേ. കരുണാകരൻ നായർ വലിയ ഗൗരവമുള്ള ആളാണ്. ഉൾനാട്ടിലെ വായു ശ്വസിക്കുവാൻ പോലും അയാൾക്ക് വലിയ വൈഷമ്യമായിട്ടാണ് തോന്നുന്നത്. എന്നോട് ലോഹ്യം പറയുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഗൗരവം വിടാതെ മറുപടി പറയുന്നുണ്ട്. അയാൾ കണ്ടാൽ യോഗ്യനാണ്. രാധയോടൊരു സ്വകാര്യം പറയട്ടെ, ആരോടും പറയരുത്. കരുണാകരൻ നായർ എന്നെ ചിലപ്പോൾ ഉറ്റുനോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ട ഭാവം തന്നെ നടിക്കാറില്ല. എന്നെ പരിഹാസിക്കാനാണോ അയാൾ അങ്ങനെ നോക്കുന്നത്? അല്ലെങ്കിൽ രാധയുടെ വർത്തമാനം കൊച്ചേട്ടൻ എന്നോട് കൂടെ കൂടെ ചോദിക്കാറുണ്ട്. രാധയ്ക്ക് സുഖം തന്നെയല്ലേ എന്ന് സ്വന്തം ജാനകി. PS കരുണാകരൻ നായരെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആരോടും മിണ്ടിപ്പോകരുത്. രാധയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആരോടും മിണ്ടരുതേ. മുളങ്കര 1705 ചിങ്ങം 29. എൻ്റെ എത്രയും പ്രിയ രാധേ, രാധയ്ക്ക് 1000 ചുംബനം. ഞാൻ എന്താണ് എഴുതേണ്ടത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയും സന്തോഷവും വിസ്മയവും ഒക്കെ തോന്നുന്നു. എത്ര വലിയ ആൾ എന്നോട്. ഞാൻ ആദ്യം മുതക്കി പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഞാൻ കിഴക്കുവശത്തുള്ള മാന്തോപ്പിൽ നടക്കുകയായിരുന്നു. ജാനകി എന്നൊരു മൃദുസ്വരം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. കരുണാകരൻ നായർ എന്നെ അനുഗമിക്കുന്നതാണ് ഞാൻ കണ്ടത്. അദ്ദേഹം അടുത്തു വന്ന്, "എന്താ ജാനകി തനിയെ പുറത്ത്?" എന്ന് ചോദിച്ചു. "ഇവിടെ നടക്കാൻ എനിക്ക് അകമ്പടി വേണോ?" എന്ന് ഞാൻ കൂടാതെ മറുപടി പറഞ്ഞു. അദ്ദേഹം കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അനന്തരം, "ജാനകിക്ക് എന്നോട് പരിഭവമുണ്ടോ?" എന്ന് അദ്ദേഹം ശാന്തസ്വരത്തിൽ ചോദിച്ചു. ആ സ്വരത്തിൽ ഏതാണ്ടൊരു വിഷാദം ഇടകലർന്നിരുന്നുവെന്ന് എനിക്ക് തോന്നി. "അതിഥികളോട് പരിഭവിക്കുന്നത് തറവാട്ട് മര്യാദയല്ലല്ലോ" എന്ന് ഞാൻ പറഞ്ഞു. "എൻ്റെ രാധേ," ഞാനിങ്ങനെ മറുപടി പറഞ്ഞെങ്കിലും എൻ്റെ ഹൃദയത്തിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. കുറേ നേരം ഞങ്ങൾ മൗനം അവലംബിച്ചു, നീളിച്ചു കൊണ്ടു നിന്നു. അനന്തരം എൻ്റെ കണ്ണുകളിൽ പീയൂഷം പൊഴിച്ച ചില വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടു. ആ വാക്കുകൾ ഞാൻ രാധയോട് പോലും പറയുകയില്ല. ഏതായാലും ഞാൻ തൽക്കാലം ഒരു കഥ പറയുവാൻ തുനിയുന്നില്ല. മേൽക്കാണിച്ച പ്രകാരമാണ് പാത്രപോക്തമായ കഥകളുടെ ഘടന എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കേണ്ടതുള്ളൂ. ഈ ദൃഷ്ടാന്തത്തിൽ എഴുത്തുകളെല്ലാം ഒരാൾ തന്നെയാണ് എഴുതുന്നത്, ഒരാൾക്ക് തന്നെയാണ് അവ എഴുതപ്പെട്ടിരിക്കുന്നതും. ഇതിനു പകരം ഒരാൾ പലർക്ക് എഴുതുകയോ പലർ കൂടി ഒരാൾക്ക് എഴുതുന്നവയോ പലരും മറ്റു പലർക്ക് എഴുതുന്നവയോ ആയ കത്തുകൾ വഴിക്കും കഥാഘടന സാധിക്കാവുന്നതാണ്. ഈ രീതിയുടെ വിശേഷണ ഗുണം മനോവ്യാപാരങ്ങളെ പ്രദർശിപ്പിക്കുവാനുള്ള സൗകര്യമാകുന്നു. വായനക്കാരൻ കേവലം അന്യനാണ്. കഥാപുരുഷൻ അവരോട് സർവ്വസംഗതികളും തുറന്നു പറയുന്നത് ഇങ്ങനെ, എന്നാൽ ആത്മമിത്രങ്ങൾ അന്യോന്യം അയക്കുന്ന എഴുത്തുകളിൽ യാതൊന്നും ഗോപനം ചെയ്യാറില്ലല്ലോ. രാധയോട് പറയുന്ന സംഗതികൾ മുഴുവനും ജാനകി നമ്മോട് പറയുകയില്ല. ഇതാണ് എഴുത്തുകാർ കൊണ്ടുള്ള മുഖ്യ പ്രയോജനം. പക്ഷേ ഈ പ്രയോഗത്തിന് പകരം അപ്പുറത്തൊരു ദോഷവുമുണ്ട്. അപ്രകൃതങ്ങളായ പല വൃത്താന്തങ്ങളും എഴുത്തിൽ കടന്നുകൂടാതിരിക്കുകയില്ല. എഴുത്തുകൾ സാധാരണയായി വാർത്താസംഗ്രഹങ്ങളാണല്ലോ. എന്നാൽ ഈ വാർത്തകളെല്ലാം കഥയ്ക്ക് ഒന്നുപോലെ ഉതകുന്നവയായിരിക്കുന്നില്ല. പൂർവാക്തമായ ദൃഷ്ടാന്തത്തിൽ കമലാക്ഷിയുടെ സംബന്ധത്തിന് കഥയോട് വല്ല ബന്ധവുമുണ്ടോ? എഴുത്തിന് തന്മയത്വം വളർത്തുവാൻ ശ്രമിക്കുമ്പോൾ കഥാസ്വരൂപത്തിൻ്റെ തന്മയത്വത്തിന് ഹാനി തട്ടുന്നു. ഇക്കാരണത്താലാണ് പ്രസ്തുത സമ്പ്രദായത്തിന് അധികം പ്രചാരണമില്ലാത്തത്. 5. ആഖ്യാനം ചെയ്യുന്നതിൽ എഴുത്തുകാർക്കുള്ള ഗുണവും ദോഷവും വേറൊരു രീതിയിലും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇതും മറ്റൊന്നുമല്ല, കഥാപാത്രം ദിവസേന ഡയറി എഴുതുന്ന ഒരാളെന്ന് വിചാരിക്കുക. ഈ ഡയറിയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ച് കഥാസൃഷ്ടി ചെയ്യുക. എങ്ങനെയെന്നാൽ 1705 കുംഭം 6 ഇങ്ങനെ വരുമെന്ന് ആർ കരുതിയിരുന്നു? ഈ 45-ാം കാലത്തിൽ 15 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്യുവാൻ പുറപ്പെട്ടതിൻ്റെ ഫലമാണ് ഇത്. പാവം, അമ്മുവിന് കുറ്റം പറയാൻ വഴിയില്ല. ഇന്ന് മുഖക്ഷൗരം ചെയ്യുവാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖത്ത് 2-3 നരച്ച രോമം കണ്ടു. പ്രായാധിക്യം തന്നെ സംശയമില്ല. ആപ്പീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു യുവാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടു. അവനാരായിരിക്കും എന്നുള്ള സംഭവങ്ങൾ ഒന്നൊഴിയാതെ എന്നോട് പറയാനുള്ള അമ്മു ഇന്ന് മൗനം ദീക്ഷിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ത്? ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. നിരാലംബയായിരുന്ന അവളെ വേട്ടതുകൊണ്ടുള്ള കൃതജ്ഞത അവളെ എന്നോട് എന്നേക്കും ബന്ധിപ്പിക്കുമെന്ന് വിചാരിച്ച ഞാൻ എത്ര മൂഢൻ! യവനമാകുന്ന അഗ്നിയിൽ സർവം ശലഭപ്രായം തന്നെ. അവൾക്ക് ബന്ധുക്കളും ചർച്ചക്കാരും മറ്റുമില്ലല്ലോ. അവളുടെ അമ്മ മരിച്ചപ്പോൾ ലോകത്തിൽ ഞാൻ അന്യ മറ്റ് യാതൊരു ബന്ധവും അവൾക്കില്ലെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. പിന്നെ ആരായിരിക്കാം ഈ ചെറുപ്പക്കാരൻ? അയ്യോ ഓമനി, നീ എൻ്റെ ദുഃഖം അറിയുന്നുണ്ടോ? 1705 കുംഭം 7. അമ്മുവിൽ നിന്ന് ഭാവവേദമൊന്നും കണ്ടില്ല. എങ്കിലും പതിവില്ലാത്ത ഒരു മൗനം. ഇടയ്ക്കിടെ ദീർഘനിശ്വാസം ചെയ്യുന്നതുമുണ്ട്. ബാല്യക്കാരൻ ശങ്കരനെ വിളിച്ച് രഹസ്യമായി ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനിൽ നിന്നും വന്നിരുന്നുവെന്ന് അറിഞ്ഞു. ഇങ്ങനെ എത്ര നാൾ സഹിക്കും? അമ്മുവിനോട് ചോദിച്ചെങ്കിലോ? അതിനെനിക്ക് ധൈര്യം വരുന്നില്ല. എല്ലാം ശകുനപ്പിഴ തന്നെ. ആപ്പീസിൽ കണക്ക് പുസ്തകത്തിൽ എന്തോ പിശകുണ്ട്. അത് ഉടനെ ചെയ്തില്ലെങ്കിൽ കൊല്ലൻ സായിപ്പ് മീശ പിരിക്കും. ഈശ്വരാ രക്ഷിത, ഉറക്കവും വരുന്നില്ല. ഇങ്ങനെ ദിവസങ്ങൾ പലതും കഴിഞ്ഞു. 1105 കുംഭം 26 ഇന്ന് ആപ്പീസിൽ നിന്ന് മടങ്ങിയപ്പോൾ അമ്മുവിൻ്റെ ദീനരോധമാണ് എൻ്റെ ചെവിയിൽ ആദ്യമായി പെട്ടത്. ഞാൻ മെല്ലെ മെല്ലെ അവളുടെ റൂം മുറിയിൽ പ്രവേശിച്ചു. അമ്മു സോഫയിൽ കമിഴ്ന്നു കിടക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മേശപ്പുറത്ത് ഒരു വൃത്താന്ത പത്രം കണ്ടു. അതിൻ്റെ ഒരു ഭാഗം കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഇപ്രകാരമാണ്: ആത്മഹത്യ. കണ്ണൂർ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ഒരു യുവാവ് കുറേ ദിവസങ്ങളായി ഈ ദിക്കിൽ ഒളിച്ചു മാറി നടന്നിരുന്നു. പോലീസുകാർ അന്വേഷണം കണ്ടെത്തി നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഇന്നലെ ഒരു യുവാവിൻ്റെ പ്രേതം പെരിയാറിൻ്റെ തീരത്തിൽ കിടക്കുന്നത് ഒരു വെളുത്തേടൻ കണ്ടു. പോലീസുകാർ സ്ഥലത്ത് വന്ന് പരിശോധിച്ചതിൽ അത് ജയിൽ പുള്ളിയുടെ പ്രേതമാണെന്ന് മനസ്സിലായി. ആത്മഹത്യയാണെന്ന് ഊഹിക്കപ്പെടുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയം കുലുഷിതമായി. എന്നാൽ അമ്മുവിൻ്റെ നേർക്കു തിരിഞ്ഞു. ചീ ദുഷ്ടേ, നിന്റെ ജാരൻ്റെ പുറകെ നീയും പോവിൻ എന്ന് ഗർജിച്ചു. അയ്യോ എൻ്റെ കൊച്ചേട്ടാ എന്ന് മാത്രം പറഞ്ഞ് അവൾ ബോധരഹിതയായി നിലത്ത് വീണു. സുബോധം വന്ന ശേഷം അവൾ വൃത്താന്തമെല്ലാം എന്നോട് തൊണ്ട എഴുക്കൊണ്ട് പറഞ്ഞു. കഷ്ടം, ഞാൻ എന്തൊരു വിഡ്ഢി! അമ്മുവിനെ ഞാൻ അകാരണമായി ശങ്കിച്ചല്ലോ. പക്ഷേ ആ ചെറുപ്പക്കാരൻ അവളുടെ ഏക സഹോദരനാണെന്ന് ഞാൻ അറിഞ്ഞു. പരമാർത്ഥം മനസ്സിലായപ്പോൾ ഞാൻ അവളുടെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു. അവളുടെ സഹോദരൻ ജയിൽ പുള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവളെ ഉപേക്ഷിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. പാവം, എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവൾ കണ്ടോ? അവളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാകാതിരിപ്പാനാണ് ഞാൻ ആ യുവാവ് ആത്മഹത്യ ചെയ്തുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കഷ്ടം. ഏതാണ്ട് ഇപ്രകാരമാണ് നാൾ വഴിയിൽ നിന്നും കഥാരൂപം സൃഷ്ടിക്കപ്പെടുന്നത്. എഴുത്തുകളിലെന്ന പോലെ ഈ ആഖ്യാന രീതിയിലും ആത്മകഥകൾ പ്രകാശിപ്പിക്കുവാൻ വളരെ സൗകര്യമുണ്ട്. പക്ഷേ അപ്രകൃത സംഗതികളിൽ കടന്നുകൂടുന്നതിനും അത്ര തന്നെ സൗകര്യമുണ്ട്. ഓരോ ആഖ്യാന രീതിയിലും ചില അപകടങ്ങളുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. എന്നാൽ വിദഗ്ധന്മാരായ കഥാകാരന്മാർക്ക് ഈ അപകടങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യവും വിസ്മരിക്കാതെ വയ്യ. കഥാഘടനയിൽ നൈപുണ്യമുള്ളവർക്ക് എന്ത് സമ്പ്രദായവും ഒന്നുപോലെ സ്വീകാര്യമാണ്. മറിച്ച് സമർത്ഥനായ കഥാകൃത്തുക്കൾക്ക് എല്ലാ രീതികളും ഒന്നുപോലെ ദുഷ്കരമായി ഇരിക്കും.